ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ സമാപിക്കും. പ്രമുഖ സ്ഥാനാർത്ഥികളിൽ പലരും ഇന്ന് പത്രിക നൽകി. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് എൻസിസി ഇആർടി. എസ്എസ്എൽസി, ടിഎച്ച്എസ്എൽസി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ലീഗ് റൌണ്ടിലെ അവസാന ഹോം മത്സരത്തിൽ ഇന്ന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പകൽ ചൂട് വർധന മുൻനിർത്തി 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ സമാപിക്കും. മൂന്ന് മുന്നണികളുടെയും പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. വയനാട്ടിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനിരാജ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീമും എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശും പത്രിക നൽകി. യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ രാവിലെ പത്രിക നൽകി. എൻഡിഎ സ്ഥാനാർത്ഥി സി ആർ പ്രഭുകൃഷ്ണനും രാവിലെ പത്രിക സമർപ്പിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത്. കാസർകോട്ട് യുഡിഎഫിലെ രാജ്മോഹൻ ഉണ്ണിത്താനും പത്തനംതിട്ടയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും പത്രിക നൽകി. എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയും പത്രിക സമർപ്പിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥും പത്രിക നൽകി. തിരുവനന്തപുരത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഡോ ശശി തരൂർ ഉച്ചകഴിഞ്ഞ് പത്രിക സമർപ്പിക്കും. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാളെയായിരിക്കും പത്രിക സമർപ്പിക്കുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയ് പത്രിക നൽകി. യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എറണാകുളം മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ഇന്ന് പത്രിക നൽകി. യുഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഹൈബി ഇടൻ നാളെ പത്രിക സമർപ്പിക്കും. കോട്ടയം മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും പത്രിക നൽകി. കൊല്ലം മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ നാളെ ഉച്ചയ്ക്ക് പത്രിക നൽകും. പൊന്നാനിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനിയും മലപ്പുറത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് ഇപ്പോൾ മീനവെയിലും തെരഞ്ഞെടുപ്പ് ചൂടും തമ്മിലാണ് മത്സരം. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ പ്രചാരണം തീപാറും. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഇന്നും എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാളെയും പത്രികകൾ സമർപ്പിക്കും. ഇന്നലെ മറ്റ് രണ്ടുപേർ കൂടി മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചു. എൽഡിഎഫ് ഡമ്മി സ്ഥാനാർത്ഥിയായി കെ എസ് സലീഗയും ഗണസുരക്ഷാ പാർട്ടി സ്ഥാനാർത്ഥിയായി അന്നമ്മ കുര്യാക്കോസുമാണ് പത്രികകൾ നൽകിയത്. പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പ്രധാനമന്ത്രി തന്നെ പ്രചാരണത്തിന് തിരികൊളുത്തിയ പാലക്കാട് മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ മുന്നണികളുടെ താരപ്രചാരകർ കൂടി എത്തുന്നതോടെ പാലക്കാടൻ പ്രചാരണക്കാറ്റിന് ഇനിയും ചൂട് കൂടും.
തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിസഭ തീരുമാനിച്ചതും മുൻപ് പ്രഖ്യാപിച്ചതുമായ വികസന പദ്ധതിയെക്കുറിച്ചാണ് കായിക സംവാദത്തിനിടെ പറഞ്ഞതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പദ്ധതികളെപ്പറ്റി ഇനിയും പറയുമെന്നും മന്ത്രി കോഴിക്കോട് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുവരെ നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാജസ്പതി പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 10 വർഷത്തെ സദ്ഭരണത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് കോഴിക്കോട് ഫറോക്കിൽ എൻഡിഎ ബേപ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞു. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് എൻസിസി ഇആർടി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 1, 2, 7, 8, 10, 12 ക്ലാസുകൾക്കാവശ്യമായ 33 ലക്ഷത്തോളം പുസ്തകങ്ങൾ ഇതിനകം വിതരണത്തിന് എത്തിച്ചു കഴിഞ്ഞു. 3, 6 ക്ലാസുകളിലെ പുതിയ പാഠപുസ്തകങ്ങൾ ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസം ആദ്യമോ വിതരണത്തിനെത്തിക്കും. 4, 5, 9, 11 ക്ലാസുകളിലെ പുസ്തകങ്ങൾ ഈ മാസം തന്നെ വിപണിയിൽ ലഭ്യമാക്കും. പാഠപുസ്തകങ്ങൾ കിട്ടാനില്ലെന്ന് മാധ്യമ റിപ്പോർട്ട് മറുപടി എന്ന നിലയിലാണ് എൻസിസി ഇആർടിയുടെ വിശദീകരണം. 2024 ഇന്ത്യയുടെ സാമ്പത്തിക മേഖല 7.5% വളർച്ചാ നിരക്ക് നേടുമെന്ന് ലോകബാങ്ക് വിലയിരുത്തൽ. മുൻപ് കണക്കാക്കിയതിനേക്കാൾ 1.2% കൂടുതലാണിത്. മഹാരാഷ്ട്രയിൽ ചവ്നി ഛത്രപതി സംഭാജി നഗറിലെ തീപിടുത്തത്തിൽ ഒരു വീട്ടിലെ ഏഴുപേർ മരിച്ചു. മൂന്ന് നില കെട്ടിടത്തിന് പുലർച്ചെയാണ് തീപിടിച്ചത്. മരിച്ചവരിൽ മൂന്ന് സ്ത്രീകളും രണ്ട് കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. എസ്എസ്എൽസി ടിഎച്ച്എൽസി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. 70 ക്യാമ്പുകളിലാണ് എസ്എസ്എൽസി മൂല്യനിർണ്ണയം. 16,000 അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിലെ 77 ക്യാമ്പുകളിൽ 25 ഡബിൾ വാലുവേഷൻ ക്യാമ്പുകളാണ്. ടിഎച്ച്എസ്എൽസിക്കായി രണ്ട് ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 8 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം. തൃശൂർ വെളപ്പായിയിൽ അന്യസംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടിക്കറ്റ് എക്സാമിനർ വിനോദിന്റെ ഭൌതിക ശരീരം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. ഏലൂർ പൊതുശ്മശാനത്തിൽ ആയിരിക്കും സംസ്കാരം. ട്രെയിനിൽ നിന്ന് ടിടിഇക്കെ വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം ഏറെ വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പിണറായി വിജയൻ അനുശോചിച്ചു. അരുണാചൽ പ്രദേശിൽ ദമ്പതികളും യുവതിയും മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. മൃതദേഹങ്ങൾക്കരികെ ബ്ലേഡും മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. കുറെ നാളുകളായി മരണാനന്തര ജീവിതത്തെപ്പറ്റി പഠിക്കാൻ ഇവർ ഇന്റർനെറ്റിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോട്ടയത്തെ ദമ്പതികളായ നവീൻ, ഭാര്യ ദേവി, ഇവരുടെ സുഹൃത്ത് അധ്യാപിക ആര്യ എന്നിവരെയാണ് ഇറ്റാനഗറിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഐഎസ്എൽ ഫുട്ബോൾ ലീഗ് റൌണ്ടിലെ അവസാന ഹോം മത്സരത്തിൽ ഇന്ന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ്സി ഒഡീഷ എഫ്സിയോട് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് നേടിയത്. ലീഗ് പട്ടികയിൽ അഞ്ചാമതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വിശാഖപട്ടണത്ത് രാത്രി 7:30 മത്സരം. കാനഡേഴ്സ് ചെസ് ടൂർണമെന്റിന് ഇന്ന് കാനഡയിലെ ടൊറന്റോയിൽ തുടക്കമാകും. ആദ്യ റൌണ്ട് മത്സരങ്ങൾ നാളെയാണ്. ഇന്ത്യയിൽ നിന്ന് ആർ പ്രജ്ഞാനന്ദ, ഡി സുഗേഷ്, വിദിക് ഗുജറാത്തി എന്നിവരുൾപ്പെടെ 8 ഓപ്പൺ വിഭാഗത്തിൽ മത്സരിക്കുന്നത്. വനിതാ വിഭാഗത്തിൽ കൊനേരു ഹംപി, ആർ വൈശാലി എന്നിവരും മത്സരിക്കും. ചൂട് വർദ്ധിക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി വരെയും പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വയനാട് മൂന്നാനക്കുഴിയിൽ കാക്കനാട് ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിൽ കടുവയെ കണ്ടെത്തി. ഇന്ന് രാവിലെ കിണറ്റിലെ മോട്ടോർ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പരിശോധനയിലാണ് കിണറ്റിൽ കടുവയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മയക്കുവെടിവെച്ച് കടുവയെ പിടികൂടാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തൃശൂർ വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ഏഴാറ്റുമുഖം ഭാഗത്ത് എണ്ണപ്പനത്തോട്ടത്തിൽ നാശനഷ്ടമുണ്ടാക്കിയ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തി വനത്തിലേക്ക് അയച്ചു. പെരുമ്പാവൂർ എംസി റോഡിൽ ടിപ്പർ ലോറി ബൈക്കിന് പിന്നിലിടിച്ച് അച്ഛനും മകളും മരിച്ചു. എൽദോസ്, മകൾ ബ്ലസ്സി എന്നിവരാണ് മരിച്ചത്. സ്വർണവില വീണ്ടും വർദ്ധിച്ചു. ഇന്ന് പവന് 600 രൂപ കൂടി 51,280 രൂപയായി. ഗ്രാമിന് 6,410 രൂപയാണ് ഇന്നത്തെ വില. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നാടകശാല സദ്യാചടങ്ങുകൾ തുടങ്ങി. ഇന്ന് ക്ഷേത്രത്തിൽ 9 ഉത്സവമാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി വീഡിയോ ക്ലാസുകളും ഇന്ററാക്ടീവ് പോർട്ടലും ഉൾപ്പെടുന്ന ക്രാക്ക് ദ എൻട്രൻസ് പരിപാടി കൈറ്റ് വിക്ടേഴ്സ് നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി കൈറ്റ് വിക്ടേഴ്സിൽ ഇന്ന് രാത്രി 7 ക്ലാസുകൾ സംപ്രേഷണം ചെയ്യും. ഇതോടൊപ്പം കുട്ടികൾക്ക് പരിശീലനത്തിന് entrance.kite.kerala.gov.in എന്ന പ്ലാറ്റ്ഫോമും ഉണ്ടാകും. ചോദ്യാവലികളും അസൈൻമെന്റുകളും മോക്ക് ടെസ്റ്റും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും. ആലപ്പുഴയിലെ കള്ള് ഷാപ്പുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ അളവിൽ കൂടുതൽ കള്ള് ശേഖരിച്ചതായി കണ്ടെത്തി. ചെത്തുകാരിൽ നിന്ന് സംഭരിക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ള് ചിലയിടങ്ങളിൽ വിൽപ്പന നടത്തിയതായും തെളിഞ്ഞു. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ സമാപിക്കും. പ്രമുഖ സ്ഥാനാർത്ഥികളിൽ പലരും ഇന്ന് പത്രിക നൽകി. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് എൻസിസി ഇആർടി. എസ്എസ്എൽസി, ടിഎച്ച്എസ്എൽസി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. ഐഎസ്എൽ ഫുട്ബോൾ ലീഗ് ഗ്രൌണ്ടിലെ അവസാന ഹോം മത്സരത്തിൽ ഇന്ന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പകൽച്ചൂട് വർദ്ധന മുൻനിർത്തി 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.